നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങയുടെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും നിന്റെ സഭയിലൂടെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള അങ്ങയുടെ മഹത്തായ ആഹ്വാനത്തെ ആസ്പദമാക്കി തുടരുന്ന ഈ ക്ലാസ്സിൽ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ മാന്യ ശ്രോതാക്കൾക്കിടയാക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തുകയും ഈ വചനം കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ അലസരായിത്തീരാതെ ശുഷ്കാന്തിയോടുകൂടെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി ഒരുക്കപ്പെടുവാനും അതിലേക്ക് ഉണർത്തപ്പെടുവാനും തിരുമേനി സഹായിക്കണമേ. തിരുനാമത്തെ എല്ലാറ്റിലും മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിപ്പാനിടയായി. എന്നാൽ അത് ഇത്രയധികം പ്രധാനപ്പെട്ടതാണെന്ന് ഒരു പ്രാസംഗികൻ തൻ്റെ ഭാവനയിലൂടെ പ്രസ്താവിച്ചത് പ്രാരംഭമായി ഉദ്ധരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ്, ഇതൊരു ഭാവന മാത്രമാണെന്ന് മാന്യ കേൾവിക്കാർ ചിന്തിക്കുമല്ലോ. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷവും ആവേശവും ഉത്സാഹവും ആയിരുന്നു. അങ്ങനെ ആ അന്തരീക്ഷമായിരിക്കുമ്പോൾ ഒരു ദൂതൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, നീ ഭൂമിയിൽ ആരംഭിച്ച വേല തുടർന്നു കൊണ്ടുപോകുവാൻ എന്ത് പദ്ധതിയാണ് നിനക്കുള്ളതെന്ന്. ഒട്ടും താമസിക്കാതെ യേശു അതിനിങ്ങനെ മറുപടി പറഞ്ഞു, ഞാനത് അപ്പോസ്തോലന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ദൂതൻ യേശു കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, അതിലവർ പരാജയപ്പെട്ടാൽ പിന്നെ എന്താണ് നീ ചെയ്യുവാൻ പോകുന്നത്? യേശു അതിന് ഉടനെ ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്ക് മറ്റൊരു പദ്ധതിയുമില്ല. അതെ, ക്രിസ്ത്യാനിത്വം അപ്പോസ്തോലന്മാരിൽ കൂടെയാണ് ആരംഭിച്ചത്. യേശു അവരെ വിശ്വസ്തരെന്ന് എണ്ണി ശുശ്രൂഷ ഭാരമേൽപ്പിച്ചു. കർത്താവ് തൻ്റെ മഹത്തായ ശുശ്രൂഷ ഭൂമിയിൽ തുടരുവാൻ ഒരുക്കപ്പെട്ടതായ ശിഷ്യന്മാരെ, ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെട്ടതായ ശിഷ്യന്മാരെ എത്രയധികമായി വിശ്വസിക്കുന്നു എന്ന് ഇതിൽ കൂടെ നാം മനസ്സിലാക്കണം. സ്വർഗത്തിലെ ദൈവത്തിന് തൻ്റെ ശിഷ്യന്മാരിലൂടെയാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഭാവി പൂർത്തീകരിപ്പാൻ ആഗ്രഹമുള്ളത്. അതല്ലാതെ ഈ കൃപായുഗത്തിൽ സ്വർഗത്തിന് വേറെ യാതൊരു പരിപാടിയുമില്ല എന്ന്, അല്ലെങ്കിൽ യാതൊരു പദ്ധതിയുമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. എത്ര വിശ്വസ്തരായിട്ട് ദൈവം തൻ്റെ ശിഷ്യന്മാരെ കാണുന്നു, എത്ര വിശ്വസ്തരായി കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. ഇനി അല്പസമയം ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് നമുക്ക് അഭിനന്ദനം ചെയ്യാം. ശിഷ്യത്തിൻ്റെ വ്യവസ്ഥകൾ ജീവിതത്തെ സമ്പൂർണമായി കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുക എന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. ഒരു വിശ്വാസി സമ്പൂർണമായി ക്രിസ്തുവിനെ സമർപ്പിക്കത്തക്കവണ്ണം ക്രിസ്തു തന്നെത്താൻ പരിപൂർണമായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ്. ആകയാൽ ഒരു വിശ്വാസി തൻ്റെ ദിവസത്തിൻ്റെ ചില മണിക്കൂറുകളോ ഞായറാഴ്ചയോ വാർദ്ധക്യകാലമോ റിട്ടയർമെന്റ് പീരീഡോ അല്ല കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കേണ്ടത്. പ്രത്യുത ജീവിതത്തിൽ കർത്താവിന് സർവപ്രധാനമായ സ്ഥാനം നൽകുന്ന, പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുഗമിപ്പാൻ സന്നദ്ധതയുള്ള അനുയായികളായിട്ടത്രേ ഇരിക്കേണ്ടത്. ശിഷ്യത്വത്തെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകളാണ് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത്. അവയിൽ ചിലത് നമുക്ക് തുടർന്ന് പരിശോധിക്കാം. വില്യം മക്ഡൊണാൾഡ് എന്ന ദൈവദാസൻ തൻ്റെ ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, യഥാർത്ഥ ശിഷ്യത്വം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന 7 വ്യവസ്ഥകളെ അവലംബമാക്കിക്കൊണ്ടാണ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളെ ഈ ക്ലാസ്സിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തത്, യേശു ക്രിസ്തുവിനെ സർവപ്രധാനമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14:26 കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗം നാം ശ്രദ്ധിക്കുക. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഈ പറയപ്പെട്ടവരെ എല്ലാം വെറുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടെ പകയ്ക്കുക എന്ന ഭാഷാപ്രയോഗത്തിൻ്റെ അർത്ഥം ലവ് ലെസ് ദാൻ, അല്ലെങ്കിൽ കുറച്ച് സ്നേഹിക്കുക എന്നതാണ്. പഴയ നിയമത്തിലും ഇങ്ങനെയുള്ള പ്രയോഗം കാണുവാനായി നമുക്ക് സാധിക്കും. സദൃശവാക്യം 13:24 നാം ഇങ്ങനെ വായിക്കുന്നു, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. 2 ശമുവേലിന്റെ പുസ്തകം 19:5 അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നാം കാണുന്നു, നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു. അതിനോട് ചേർത്ത് ചിന്തിപ്പാൻ കഴിയുന്ന മറ്റൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകം 29:30-33 വാക്യഭാഗങ്ങളാണ്. അവിടുത്തെ ആശയം ഇതാണ്, യാക്കോബ് റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. തത്വജ്ഞാനിയായ സോക്രട്ടീസിന്റെ വാക്കുകൾ ഇതുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, സത്യത്തോടുള്ള ഏകാഗ്രചിത്തമായ ഭക്തി ഒരുവനെ തൻ്റെ കുടുംബത്തോടുള്ള ഭക്തിയും തൻ്റെ ജീവിതത്തെയും അതിൻ്റെ ആവശ്യങ്ങളെയും തന്നെ വില കുറച്ചു കാണുവാൻ ഇടയാക്കുന്നു. സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുക എന്ന കർത്താവിൻ്റെ വാക്കുകൾ ഈ ആശയത്തെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കുന്നു. ആകയാൽ പകയ്ക്കുക എന്ന പ്രയോഗം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് എന്നതിൽ സംശയമേതുമില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വിളിക്കപ്പെടുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത എല്ലാ ബന്ധങ്ങൾക്കും ഉപരിയായി, മുകളിലായി, അല്ലെങ്കിൽ ഒന്നാമതായി ക്രിസ്തുവിനെ നിഷ്കപടമായി സ്നേഹിക്കണം. അതാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഏകാഗ്രചിത്തമായ അനുസരണത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീരുവാൻ ഒരുത്തന് കഴിയുന്നത്. നമ്മുടെ ജീവനെ തന്നെ അവന് വേണ്ടി അർപ്പിക്കുന്നത് വരെ കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ചെന്നെത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗം, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ യേശു കർത്താവിനെ നിഷ്കപടമായി പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ളത് ശിഷ്യത്വത്തിലെ അതിപ്രധാനമായ ഒരു വ്യവസ്ഥയാണ്. എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവോ അത്രമാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഒരുവന് കഴിയുകയുള്ളൂ. ആ മഹത്തായ അനുഭവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നവർക്കാണ് അവൻ്റെ ഉത്തമ ശിഷ്യന്മാരായിത്തീരുവാൻ ഇടയാകുന്നത്. രണ്ടാമതായി കർത്താവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം നാം ചിന്തിക്കുമ്പോൾ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്. മത്തായി സുവിശേഷം 16:24 വാക്യത്തിൽ നാം അത് കാണുന്നു. അതെ, സ്വയം ത്യജിക്കുക. സ്വയത്യാഗം എന്നാൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളും സുഖസൗകര്യങ്ങളും വർദ്ധിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എന്നാൽ അതല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വയം ത്യജിക്കുക അഥവാ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, സ്വയത്തിന് യാതൊരു അധികാരവും അവകാശവും ഇല്ലാത്ത വിധം ക്രിസ്തുവിൻ്റെ അധികാരത്തിന് സ്വയത്തെ പരിപൂർണമായി കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നത്രേ അർത്ഥം. സ്വയത്തെ സിംഹാസനത്തിൽ നിന്നും ഭ്രഷ്ടമാക്കുക, സ്വയം ഇല്ലാതായിത്തീരുക. ഞാൻ എന്നതായ ആ ഭാഗം ആമേൻ കുറയുക. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നല്ലോ, അവനോ വളരണം, ഞാനോ കുറയണം. ഞാൻ എന്ന നമ്മുടെ സ്വയം എത്രമാത്രം കുറയുന്നുവോ, എത്രമാത്രം അതിനെ ത്യജിക്കുവാൻ മനഃപൂർവ്വം നാം തയ്യാറാകുന്നുവോ, അത്രമാത്രമേ നമുക്കവനെ അനുഗമിപ്പാൻ അവൻ്റെ ശിഷ്യത്വത്തിൽ അവനെ സേവിക്കുവാൻ ഒരുക്കപ്പെടുവാൻ ഇടയാകൂ എന്നുള്ളത് യേശു പറഞ്ഞിരിക്കുന്ന തെളിവായ ഒരു വ്യവസ്ഥയാണ്. മിഷനറി വീരനായ ഹെൻറി മാത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. കർത്താവെ, എൻ്റെ സ്വന്തം ഇഷ്ടം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സൗഭാഗ്യം ബാഹ്യ സംഗതികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. നിന്റെ ഹിതത്തിന് എൻ്റെ ഇഷ്ടത്തെ പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സന്തുഷ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വയത്തെ പൂർണ്ണമായി ത്യജിക്കുവാൻ ശിഷ്യൻ യേശുവിനെ അനുഗമിക്കും തോറും ഇടയായിക്കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. സ്വയം ത്യജിക്കുക എന്നതിന് ഒരു പ്രസംഗ മധ്യേ ഒരു ദൈവദാസൻ പറഞ്ഞ ഉദാഹരണം ഞാൻ ഓർക്കുന്നു. അതായത്, നാം ഒരു മരക്കുരിശിനെ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം അഥവാ നിവരെയുള്ള ഭാഗം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐയോട് ഉപമിക്കുക. ഈ ഈ ഐയെ ക്രോസ് ചെയ്യുന്നതാണ് ക്രൂസിൻ്റെ കുറുകെയുള്ള ഭാഗം. കുറുകെയുള്ള ഭാഗം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ തനതായി കാണുവാൻ കഴിയുന്നതല്ല, അഥവാ ഐ ഇല്ലാതാകും. പകരം ക്രൂശ് മാത്രമാണ് കാണുവാൻ കഴിയുന്നത്. അത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ അവൻ തന്നെത്താൻ സമ്പൂർണമായി നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയായിരുന്നു. ഈ കർത്താവ് തന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവർക്ക് തങ്ങളുടെ സ്വയത്തെ സമ്പൂർണമായി അവന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. യേശു അതിന് ഒരുവനെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ ശിഷ്യനാകുവാൻ വേറെ മാർഗമില്ല എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. യേശു കർത്താവ് പറയുന്ന വ്യവസ്ഥകളിൽ കാര്യങ്ങളെല്ലാം വളരെ തെളിവാണ്. ഒന്നും മറവായിരിക്കുന്നില്ല, ഒന്നും വ്യാഖ്യാനിച്ച് അർത്ഥശുദ്ധി വരുത്തേണ്ട ആവശ്യമില്ല വ്യക്തവും തെളിവുമായിട്ടുള്ള വ്യവസ്ഥകളാണ് ശിഷ്യത്വത്തിന് കർത്താവ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ സ്വയം മുൻപിൽ നിന്നാൽ യേശുവിനെ നമ്മിലൂടെ മറ്റുള്ളവർ കാണുകയില്ല. എന്നാൽ യേശുവിനെ മറ്റുള്ളവർ നമ്മിൽ കൂടെ കാണണമെങ്കിൽ, നാം യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് നമുക്ക് തന്നെ പൂർണ്ണ ബോധ്യമുണ്ടാകണമെങ്കിൽ, നിശ്ചയമായിട്ടും സ്വയം ത്യജിച്ചേ മതിയാകുള്ളൂ. ഞാൻ കുറയണം, യേശുവോ വളരണം. ഇനിയും മൂന്നാമതായിട്ട് തിരുവചനത്തിൽ കൂടെ യേശുവിൻ്റെ വാക്കുകളിൽ കൂടെ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, അതേ വാക്യത്തിൽ തന്നെ, അതായത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അതേ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതേ ക്രൂശ് മനഃപൂർവ്വമായി തിരഞ്ഞെടുക്കുക. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക. മനുഷ്യർ ശരീരത്തിൽ അനുഭവിക്കുന്ന ചില ബലഹീനതകളോ മാനസികമായ ചില അരിഷ്ടതകളോ അല്ല ഇവിടെ ക്രൂശ് എന്ന് പറയുന്നത്. ഇപ്രകാരമുള്ള കഷ്ടതകൾ എല്ലാ മനുഷ്യരും സാധാരണയായി അനുഭവിക്കുന്നവ മാത്രമാണ്. എന്നാൽ നാം മനഃപൂർവമായി തിരഞ്ഞെടുക്കേണ്ടതായ ഒരു ജീവിത പാതയാണ് കുരിശ് അല്ലെങ്കിൽ ക്രൂശ് എന്നുള്ളത്. ക്രൂശിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ അത് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും തള്ളപ്പെടലിൻ്റെയും മുദ്രയാണ്. അവയുടെ ആകത്തുകയാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ നാം ദർശിക്കുന്നത്. സഫറിംഗ് ആൻഡ് റിജക്ഷൻ, പീഡാനുഭവവും തള്ളപ്പെടലും. ഇതൊരു ദൈവിക ആവശ്യകതയായിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ക്രൂശ് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും സാത്താന്റെ പ്രവൃത്തിയായിട്ടാണ് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പത്രോസിനോടുണ്ടായിരുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രതികരണം ആ വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു തൻ്റെ ക്രൂശ് മരണത്തെയും കഷ്ടാനുഭവങ്ങളെയും കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ യേശുവിനെ അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനായ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, അയ്യോ അത് നിനക്ക് സംഭവിക്കരുതേ, കർത്താവ് അങ്ങനെ മരിക്കുവാൻ ഇടയാകരുതേ എന്ന് അവൻ തുടർമാനമായി യേശുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു അതിന് കൊടുത്ത മറുപടിയാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. സാത്താനെ എന്നെ വിട്ടുപോ, ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ ചിന്തിക്കുന്നത് സംസാരിക്കുന്നത്. അതെ, ക്രൂശ് ഒഴിവാക്കുന്ന എല്ലാ ചിന്തകളും സംരംഭങ്ങളും സാത്താന്റെ പ്രവൃത്തിയായിട്ടാണ് തിരുവചനത്തിൽ കൂടെ നമുക്ക് ഗ്രഹിക്കാനായി സാധിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാടിയിലുള്ള ഒരു മാർഗമാണ് ക്രൂശിൻ്റെ മാർഗം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊഴിവാക്കുവാൻ കഴിവുള്ളതുമല്ല. റോമക്കാരുടെ ആചാരമനുസരിച്ച് ക്രൂശ് മരണത്തിന് വിധിക്കപ്പെടുന്നയാൾ തൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ക്രൂശീകരണ സ്ഥലത്തേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നതിലൂടെ യേശു അർത്ഥമാക്കുന്നത് തന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നവൻ അവന് വേണ്ടി മരിപ്പാനും കൂടെ മനസ്സുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 1:8 നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാണ്. അവിടെ എൻ്റെ സാക്ഷികളാകും. സാക്ഷി എന്ന് പറഞ്ഞാൽ വിറ്റ്നസ്, അതിനുള്ള ഗ്രീക്ക് വാക്ക് മാർട്ടിറോസ് എന്നാണ്. അതിൽ നിന്നാണ് മാർട്ടിയർ എന്നുള്ളതാണ് ഇംഗ്ലീഷ് പദം വന്നിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ കൂടെ ഒരുക്കപ്പെടുക, തയ്യാറാകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് അപ്പോസ്തലന്മാരും ആദിമസഭയും മനസ്സിലാക്കിയിരുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കഷ്ടങ്ങളും പീഡാനുഭവങ്ങളും ത്യാഗങ്ങളും നിന്ദകളും പഴികളും ആക്ഷേപങ്ങളും സഹിപ്പാൻ മാത്രമല്ല, തങ്ങളുടെ ജീവനെയും കൂടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. യേശുവിൻ്റെ വാക്ക് അധികം തെളിവായി സംശയം കൂടാതെ അവർ മനസ്സിലാക്കിയതിൻ്റെ ഫലമാണിതെന്ന് നാം ഓർക്കണം. അപ്പോൾ യേശുവിന് വേണ്ടി മരിക്കുവാനും കൂടെ മനസ്സുള്ളവരായിട്ട് വേണം അവനെ അനുഗമിക്കുവാനുള്ള വ്യക്തി തീരേണ്ടതെന്നുള്ളത് ഇവിടെ വളരെ ആമേൻ ശക്തിമത്തായി ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഇനി ഇവിടെ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നീ പ്രയോഗങ്ങളുടെ വ്യാകരണം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒട്ടും താമസിയാതെ ഉടനെ തന്നെ അത് ചെയ്യുവാനുള്ള കൽപ്പനയായിട്ടാണ് നാം അത് കാണുന്നത്. പഠിച്ച് നിശ്ചയം പ്രാപിച്ച് വ്യാഖ്യാനിച്ച് ലഘൂകരിച്ച് ഒരു പദ്ധതി കണ്ടുപിടിക്കുവാനല്ല, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ അതുടനെ ചെയ്യുവാൻ ഉടനെ അനുസരിപ്പാനുള്ള ഒരു കൽപ്പനയായിട്ടാണ് കാണുന്നത്. വേറെ മാർഗങ്ങളൊന്നും അതിന് പകരമായിട്ടില്ല. യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ്റെ മുൻപാകെ പ്രാരംഭം മുതൽ തന്നെ ക്രൂശ് ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അവനത് എടുക്കണമെന്ന് മാത്രമേ കർത്താവ് ആവശ്യപ്പെടുന്നുള്ളൂ. കഷ്ടതയുടെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. തൻ്റെ ക്രൂശ് എവിടെയാണ് ഏതാണ് എന്ന് ചിന്തിച്ച് പരിധി നടക്കേണ്ട ആവശ്യവുമില്ല. അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരവരുടെ പീഡാനുഭവങ്ങളുടെയും തള്ളപ്പെടലിന്റെയും നിന്ദയുടെയും ഓഹരി മാറ്റിവെച്ചിട്ടുണ്ട്. ചിലർ രക്തസാക്ഷികളാകുന്നു, മറ്റു ചിലർക്ക് തങ്ങൾക്ക് വഹിപ്പാൻ കഴിയാത്ത ഇതിലധികമായി ഒന്നും നൽകുന്നില്ല. എന്നാൽ ഇവയെല്ലാം ഒരേ കുരിശിൻ്റെ അനുഭവം തന്നെയാണ്. എന്നാൽ ക്രൂശ് ഒരു അവസാനമല്ല, അതിനെ പിന്തുടരുന്ന ഒരു മഹത്തായ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടെന്നുള്ളത് കർത്താവിനെ അനുഗമിക്കുന്നവരുടെ സന്തോഷവും പ്രത്യാശയുമാണ്. ഈ പ്രത്യാശ നിമിത്തമാണ് ദൈവമക്കൾ കർത്താവിൻ്റെ സാക്ഷ്യത്തിൽ ശക്തരായി മുൻപോട്ട് പോകുന്നത്. അത് ഭാഗ്യകരമായ ജീവനുള്ള ദൈവമക്കളിൽ വസിക്കുന്ന പ്രത്യാശയാണ്. ആയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നാൽ ലോകത്തിൻ്റെ ജീവിത രീതിയോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നത് മൂലം ഏത് വിശ്വാസിക്കും ഈ ക്രൂശിങ്കിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കാനാകുന്നത് അത്രേ. വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവെ, നിന്നിൽ അർപ്പിക്കപ്പെട്ട എൻ്റെ ജീവിതം ഒരു നാളും നിന്നിൽ നിന്ന് അകന്നു പോകാതെ നിന്റെ സ്നേഹമാകുന്ന പാശം കൊണ്ട് നിന്റെ ക്രൂശോട് ചേർത്ത് എന്നെ ബന്ധിക്കണമേ. കർത്താവിനെ അനുഗമിക്കുന്ന യഥാർത്ഥമായ ശിഷ്യന്മാരുടെ പ്രാർത്ഥന ഇപ്രകാരമുള്ളതാണ്: കർത്താവെ, നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതം ഒരു നാളും നിന്നിൽ നിന്ന് അകന്നു പോകാതെ നിന്റെ സ്നേഹമാകുന്ന കയറുകൊണ്ട് നിന്നോട് നിന്റെ ക്രൂശോട് ചേർത്ത് എന്നെ ബന്ധിക്കണമേ. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ വിവിധ അളവുകളിലും വിവിധ നിലകളിലും ഓരോ ശിഷ്യനും വഹിപ്പാൻ കഴിയുന്ന ഒരു കുരിശ് അവനെ അനുഗമിക്കുവാൻ ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ അവന് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം തന്നെ അവൻ അതെടുക്കുവാൻ തയ്യാറാകണം. ആ മനസ്സോടും തയ്യാറെടുപ്പോടും കൂടെ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ കാലടികളെ പിന്തുടരുവാനായി സാധിക്കുകയുള്ളൂ. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അവൻ്റെ കാലടികളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവനോട് ചേർന്ന് അകലം വിട്ടല്ല, അവനോട് ചേർന്ന് അവനെ അനുഗമിക്കുവാൻ അവൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മാന്യക്കേൾവിക്കാർക്ക് ദൈവം അതിന് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വ്യവസ്ഥകൾ ഏറ്റവും വ്യക്തമായതും വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വ്യാഖ്യാനം ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത സ്പഷ്ടമായ ആലോചനകളും കൽപ്പനകളുമാകുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.